السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. بهمان الله سهود الانجلي حافظ ابن حجر العسقلاني رحمه الله يوري بلوغ المرام لأن كتاب الصيام ما يبند بطعنا كإننا رندمون دي وسنجلائي نام آي كان عرم بيتشد أدل ഇന്നലെ അവസാനമായി സുന്നത്ത് നോമ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നാം നിർത്തിയത്. ഇന്ന് അതിനുശേഷമുള്ള ഹദീസുകൾ നമുക്ക് വായിക്കാം. അന ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഖാലത്ത് ദഖല അലൈയ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ ഫഖാൽ ഹൽ ഇൻദകും ഷൈ ഫഖുൽ ല ഖാല ഫഇന്നി ഇദൻ സ്വായിം ഥുമ്മ അതാന യൗമൻ ആഖർ ഫഖുൽ ല യാ റസൂലല്ലാഹ് ഉഹ്ദിയ ലന ഹൈസ് ഫഖാൽ അരിനി അരിനി فلقد اصبحت صائما فاكل رواه مسلم. ഇതാണ് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ അടുത്തതായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ കിതാബ് സിയാമിൽ ഉദ്ധരിച്ചിട്ടുള്ള അടുത്ത ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ഹദീസാണ്. ഈ ഹദീസിലുള്ള പാഠങ്ങൾ, ഒന്നാമതായി ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ സുന്നത്ത് നോമ്പിൽ എപ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്, അതുപോലെ തന്നെ സുന്നത്ത് നോമ്പെടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് മുറിക്കുന്നതിന്റെ വിധി എന്താണ്, ആ നോമ്പ് മുറിക്കുന്നതിന്റെ വിധി എന്താണ്, ഇതാണ് പ്രധാനമായും ഈ ഹദീസുകളിലുള്ള ചില കാര്യങ്ങൾ. ആ ഹദീസിന്റെ മൊത്തത്തിലുള്ള ഒരു അർത്ഥം നമുക്ക് നോക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അവരെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ല. തയ്യ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവരുടെ പിതാവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ മഹാനായ അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്താണ് അബൂബക്കർ സിദ്ദീഖ് അള്ളാഹിന്റെ പേര്? അഹ്സൻത്, അബ്ദുള്ള എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര്. അവരുടെ ഉമ്മയുടെ പേരെന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മു റൂമാൻ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയുടെ പേര് ഉമ്മു റൂമാൻ എന്നാണ്. റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മഹാതുൽ മുഅ്മിനീൻ പെട്ടവരാണ്, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ഏഴ് ആകാശത്തിന് മുകളിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത് എവിടെ വെച്ചാണ്? മക്കയിലാണോ മദീനയിലാണോ? അല്ലാഹു മുസ്താൻ, മക്കയിലാണ്. മക്കയിൽ വെച്ചാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നത്. അന്ന് അവരുടെ പ്രായം 6 വയസ്സാണ്. ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ താമസിക്കാൻ ആരംഭിക്കുന്നത് 9-ാം വയസ്സിലാണ്. അപ്പോൾ മക്കയിലാണോ മദീനയിലാണോ? മദീനയിൽ. മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 9 വയസ്സുള്ളപ്പോഴാണ് അവരുടെ കൂടെ താമസിക്കാൻ ആരംഭിച്ചത്. അവരുടെ കുഞ്ഞിയത്ത് എന്താണ്? ഉമ്മു അബ്ദില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കുഞ്ഞിയത്ത് ഉമ്മു അബ്ദില്ല എന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞ വിഷയം, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ പരിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ അവതരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏത് വിഷയത്തിലാണത്? ഹാദിസത്തുൽ ഇഫ്കിൽ, അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ മുനാഫിഖീങ്ങളുടെ നേതൃത്വത്തിൽ ചില ആളുകൾ വ്യഭിചാരാരോപണം ഉന്നയിച്ച സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ 10 ആയത്തുകളോളം ഇറക്കി. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയെ ആരെങ്കിലും ആ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണെങ്കിൽ അവൻ നിഷേധിക്കുന്നത് ആരെയാണ്? പരിശുദ്ധ ഖുർആനിനെയാണ്. അത് മുഖേന അവൻ കാഫിറായി തീരും. ഇന്നത്തെ ഷിയാക്കൾ, നല്ലൊരു വിഭാഗം, ആയിഷ റളിയല്ലാഹു അൻഹയെ ആ രൂപത്തിൽ ആക്ഷേപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരിൽ ചിലർ പറയുന്നു, അവസാന കാലമായാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേൽ അവർ ഹജ്ജ് നടപ്പിലാക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഖാതലഹുമുല്ലാഹ്. അപ്പോൾ അത് കാരണത്താൽ, അങ്ങനെ ഒരു വ്യക്തി പറയുകയാണെങ്കിൽ അത് കാരണത്താൽ അവർ കാഫിറാകുന്നതാണ്. ആണ്. അത് കാരണത്താൽ അവർ കാഫറാകുന്നതാണ്. എന്തുകൊണ്ടാണ്? അവരുടെ നിരപരാധിത്വം അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകതകളിൽ പെട്ടതാണ്, മറ്റുള്ള സ്ത്രീകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി വീതിച്ചു നൽകിയ സമയം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എത്ര രാത്രി നൽകിയിരുന്നു? രണ്ട് രാത്രികൾ നൽകിയിരുന്നു. ഒന്ന് ആയിഷയുടേത്, മറ്റൊന്ന് സൗദ റളിയല്ലാഹു അൻഹയുടേത്. ഈ രണ്ടാളുകളുടെയും രാത്രി, അല്ലെങ്കിൽ ആയിഷയുടെയും സൗദയുടെയും രാത്രി, അത് ആർക്കായിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ത്രീകൾക്ക് ഒരു രാത്രിയുള്ള സമയം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് രണ്ട് രാത്രി ഉണ്ടായിരുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിപരമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. എല്ലാവർക്കും ഓരോരോ രാത്രിയാണ്. പക്ഷേ അതിൽ സൗദയുടെ രാത്രി സൗദയായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയതാണ്. അത് അവരുടെ പ്രത്യേകതകളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ ചാർന്നുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ ചാർന്നുകൊണ്ടാണ്. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദഫൻ ചെയ്യുന്നത് എവിടെയാണ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദഫൻ ചെയ്യുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ വിഷയവുമായി അതിന് ബന്ധമില്ല എങ്കിലും ചില ആളുകൾ പറയാറുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മസ്ജിദിനകത്താണെന്ന് പറയാറുണ്ട്. അവിടെ ആദ്യമായി നാം ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? സഹാബികൾ ഒരിക്കലും പ്രവാചകനെ ദഫൻ ചെയ്തത് എവിടെയല്ല? മസ്ജിദിലല്ല, മറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. അത് മസ്ജിദിന് പുറത്തുള്ള സ്ഥലത്തായിരുന്നു. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും, സഹാബികളിൽ ഫഖീഹയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. വലിയ വലിയ സഹാബികൾ ദീനി വിഷയങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് സംശയങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത് ഹിജ്റ 58 ഹിജ്റ 58 ആയിഷ റളിയല്ലാഹു അൻഹ എന്നത്. അന്നാരാണ് ഭരണാധികാരി? മുആവിയ റളിയല്ലാഹു അൻഹു. അവർ മരണപ്പെടുമ്പോൾ അവരുടെ വയസ്സ് 63. അവർ മരണപ്പെടുമ്പോൾ അവരുടെ വയസ്സ് 63 ഏതാനും മാസങ്ങളുമാണ്. അവർ എവിടെയാണ് അവരെ ദഫൻ ചെയ്തിരിക്കുന്നത്? ബഖീഇലാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവരെ ദഫൻ ചെയ്യാൻ, ബഖീഇൽ ദഫൻ ചെയ്യാൻ വസീയത്ത് ചെയ്തിരുന്നു. അതിനടിസ്ഥാനമായി അവരെ ദഫൻ ചെയ്തത് ബഖീഉൽ ഗർഖദിലാണ്. അവർക്ക് വേണ്ടി ജനാസ നിസ്കരിച്ചത് ആരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അവർക്ക് ഇമാമായി, അവരുടെ ജനാസക്ക് ഇമാമായി നിസ്കരിച്ചത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. ഇതാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയാനുള്ളത്. അവരാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ആദ്യം നമുക്ക് ഹദീസിന്റെ മൊത്തത്തിലുള്ള ഒരു അർത്ഥം നോക്കാം. അന ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ദഖല അലയ്യ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അരികിലേക്ക് വന്നു, അഥവാ എന്റെ വീട്ടിലേക്ക് വന്നു. ഫഖാല, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ ഇൻദകും ഷൈ, നിങ്ങളുടെ അരികിൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എല്ലാത്തിന്റെയും വാക്കർത്ഥമായിട്ടല്ല വെക്കുന്നത്, മറിച്ച് മനസ്സിലാകാനുള്ള അർത്ഥം. അതിലാർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ അവസാനം ചോദിക്കാം. ഫഖാല, പ്രവാചകൻ ചോദിച്ചു, ഹൽ ഇൻദകും ഷൈ, നിങ്ങളുടെ അരികിൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ എന്ന് ചോദിച്ചു. ഖുൽനാ, ആയിഷ പറയുന്നു, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി ഇദൻ സ്വായിം, എന്നാൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞു. സുമ്മ അതാന യൗമൻ ആഖർ, പിന്നീട് മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. ഫഖുൽനാ, നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ, അല്ലാഹുവിന്റെ പ്രവാചകനെ, ചില റിവായത്തുകളിൽ അങ്ങനെ കാണുന്നില്ല. ഫഖുൽനാ ഉഹ്ദിയ ലനാ ഹൈസുൻ, പ്രവാചകനെ, നമുക്ക് ഹൈസ് ഹദീയായി നൽകപ്പെട്ടിട്ടുണ്ട്. ഹൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാം ഇബ്നുൽ അസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അന്നിഹായയിൽ പറയുന്നു, ഹൈസ് എന്ന് പറഞ്ഞാൽ പാൽക്കട്ടിയും തേനും അതുപോലെ തന്നെ ഈത്തപ്പഴവും ഒക്കെ ഉപയോഗിച്ച്, എണ്ണയും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു തരം പലഹാരമാണ്, ഒരു തരം ഭക്ഷണമാണ്. അതിനാണ് ഹൈസ് എന്ന് പറയുക. പാൽക്കട്ടിയും അതുപോലെ തന്നെ ഈത്തപ്പഴവും അതുപോലെ തന്നെ എണ്ണയും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു തരം ഭക്ഷണം. അതിനാണ് ഹൈസ് എന്ന് പറയുക. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അരികിൽ വന്നപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു, ഉഹ്ദി ലനാ ഹൈസുൻ, നമുക്ക് ഹൈസ് ഹദിയായി നൽകപ്പെട്ടിട്ടുണ്ട്. ഫഖാല, ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരിനീഹി, അത് എനിക്ക് കാണിച്ചു തരിക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കാണിച്ചു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലഖദ് അസ്ബഹ്തു സ്വായിമ, ഞാൻ ഇന്ന് രാവിലെ എനിക്ക് നോമ്പുണ്ടായിരുന്നു. ഫഅകല, ശേഷം അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു. അഥവാ ഞാൻ നോമ്പുകാരനായിട്ടാണ് വന്നത്, പക്ഷേ ആ ഭക്ഷണം കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിച്ചു. അതാണ് ഈ ഹദീസിന്റെ അർത്ഥം. സഹീഹ് മുസ്ലിമിൽ തന്നെ മറ്റൊരു ഹദീസ്, സഹീഹ് മുസ്ലിമിൽ തന്നെ മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം ഇതേ വിഷയം. അതിലുള്ളത് ഇതേപോലെ തന്നെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, നിങ്ങളുടെ അരികിൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല. ആയിഷ റളിയല്ലാഹു, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നോമ്പുകാരനാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് പോയി. ഈ സമയം നമുക്ക് ഹദിയ നൽകപ്പെട്ടു, അല്ലെങ്കിൽ ഔ ജാഅന സൗറുൻ, അല്ലെങ്കിൽ നമ്മുടെ അരികിൽ ചില അതിഥികൾ വന്നു. വഖദ് അങ്ങനെ അതിൽ നിന്ന് ചില കാര്യങ്ങൾ, ചില വസ്തുക്കൾ എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ മാറ്റിവെച്ചു. ഖാല, പ്രവാചകൻ ചോദിച്ചു, മാ ഹുവ, എന്താണ് മാറ്റിവെച്ചത്? ഖുൽതു, ആയിഷ പറഞ്ഞു, ഹൈസുൻ, ഹൈസാണ് മാറ്റിവെച്ചത്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാതി, അത് കൊണ്ടുവരാൻ പറഞ്ഞു. ഫജിഅ്തു ബിഹി ഫഅകൽ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിക്കുകയും ചെയ്തു. ശേഷം പ്രവാചകൻ പറഞ്ഞു, ഖദ് കുന്തു അസ്ബഹ്തു സായിമ, ഇന്ന് രാവിലെ എനിക്ക് നോമ്പുണ്ടായിരുന്നു, ഈ ഭക്ഷണം വന്ന ശേഷം ഞാൻ എന്റെ നോമ്പ് മുറിച്ചു എന്ന അർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ആ ഹദീസിൽ കാണാം. ആ ഹദീസും നമ്മൾ നേരത്തെ വായിച്ച ഹദീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടാമത്തെ ഹദീസിൽ ഈ ഭക്ഷണം അവർക്ക് ലഭിച്ചത്, അതിന്റെ കാരണം ഒരു കാരണം കൂടി പറയുന്നുണ്ട്, ഔ ജാഅന സൗറു, നമ്മുടെ അരികിൽ ചില സായിരീങ്ങൾ, ചില സന്ദർശകർ വന്നത് കൊണ്ടാണ്, നമ്മുടെ അരികിൽ ചില സന്ദർശകർ വന്നത് കൊണ്ടാണ്. തയ്യം, ഇതാണ് ആ ഹദീസിന്റെ അർത്ഥം. ഇനി ഈ ഹദീസിലുള്ള മസലകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, ബറക്കല്ലാഹു ഫീക്കും, സുന്നത്ത് നോമ്പുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ രാത്രി തന്നെ നിയ്യത്ത് വെക്കണമെന്നില്ല. സുന്നത്ത് നോമ്പുകളിൽ രാത്രി തന്നെ നിയ്യത്ത് വെക്കണം എന്നില്ല, മറിച്ച് രാവിലെ വെച്ചാലും മതിയാകുന്നതാണ്. അതാണ് ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം. ഇമാം തിർമിദി റഹിമഹുല്ല പറയുന്നു, വഅമ്മാ സിയാമു തതവ്വു, എന്നാൽ സുന്നത്ത് നോമ്പുകളെ സംബന്ധിച്ചിടത്തോളം, ഫമുബാഹു ലഹു അൻ യൻവിയഹു ബഅദമാ അസ്ബഹ്, രാവിലെ അവന് നിയ്യത്ത് വെക്കൽ അനുവദനീയമാണ്. ഒരു വ്യക്തി നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പകൽ സമയത്ത് നിയ്യത്ത് വെക്കൽ അനുവദനീയമാണ്. വഹുവ ഖൗലു ശാഫിഈ, അതാണ് ഇമാം ശാഫിഈയുടെ അഭിപ്രായം. വ അഹ്മദ്, ഇമാം അഹ്മദിന്റെ. വ ഇസ്ഹാഖ്, ഇമാം ഇസ്ഹാഖ് ബിൻ റാഹുവയുടെ അഭിപ്രായം എന്ന് ഇമാം തിർമിദി റഹിമഹുല്ല പറയുന്നതായി അദ്ദേഹത്തിന്റെ സുനനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവർ അതിനെ തെളിവായി പറയുന്നത് എന്താണ്? അഥവാ രാവിലെ നിയ്യത്ത് വെച്ചാൽ മതിയാകുമെന്ന് പറയാൻ അവരുടെ തെളിവ് എന്താണ്? ധാരാളം സ്വഹാബികൾ പകൽ സമയം നോമ്പിന്റെ നിയ്യത്ത് വെച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. സുന്നത്ത് നോമ്പുകളുടെ നിയ്യത്ത് വെച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അവരിൽ പെട്ടവരാണ് മഹാനായ അബു ദർദ റളിയല്ലാഹു അൻ, അതുപോലെ തന്നെ അബു തൽഹ, അതുപോലെ തന്നെ ഹുദൈഫ ഇബ്നു മസ്ഊദ്, അനസ് ഇബ്നു മാലിക്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹും തുടങ്ങിയ സ്വഹാബികളിൽ നിന്ന് പകൽ സമയം അവർ സുന്നത്ത് നോമ്പിന്റെ നിയ്യത്ത് വെച്ചതായി ഇമാം അബ്ദുർ റസാഖിന്റെ മുസന്നഫിലും, അതുപോലെ തന്നെ ഇബ്നു അബി ഷൈബ റഹിമഹുല്ലയുടെ മുസന്നഫിലും സ്ഥിരപ്പെട്ടു വന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവർക്കെതിരായി സ്വഹാബികളിൽ നിന്ന് മറ്റഭിപ്രായങ്ങളും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ സ്വഹാബികളിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് തെളിവാണ്. പ്രത്യേകിച്ച് സ്വഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്ന പോലെയല്ല. സ്വഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ അവിടെ പലപ്പോഴും ഒരു അഭിപ്രായവും തെളിവായി സ്വീകരിക്കാറില്ല പണ്ഡിതന്മാർ. ചില സാഹചര്യങ്ങളിൽ സ്വീകരിക്കും, ചില മറ്റു ഖറായിനുകൾ നോക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. ഇമാം ഇബ്നു ഹസ്മ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മുഹല്ലയിൽ 10 സഹാബികളിൽ നിന്ന് അവർ നോമ്പെടുക്കുന്നത് സുന്നത്ത് നോമ്പാണെങ്കിൽ പകൽ സമയം നിയത്ത് വെച്ചാൽ മതി എന്ന് ഉദ്ധരിക്കുന്നതായി കാണാം. പത്ത് സഹാബികളിൽ നിന്ന് ഇമാം ഇബ്നു ഹസ്മ് റഹിമഹുള്ള ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അതാണ് സമീപകാലം ജീവിച്ച ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി, അതുപോലെ തന്നെ ഇമാം ഇബ്നു ബാസ്, അതുപോലെ തന്നെ ഇബ്നു റഹിമഹുമുള്ള തുടങ്ങിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതാണ് സമീപകാലം ജീവിച്ച ഈ മൂന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഇനി രണ്ടാമത്തെ ഒരു അഭിപ്രായം എന്താണ്? ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു, രാത്രി തന്നെ നിയത്ത് വെക്കേണ്ടതാണ്. സുന്നത്ത് നോമ്പുകളാണെങ്കിലും രാത്രി തന്നെ നിയത്ത് വെക്കേണ്ടതാണ്. അതാണ് ഇമാം ആരുടെ അഭിപ്രായം? ആരുടെ അഭിപ്രായം? രാത്രി തന്നെ നിയത്ത് വെക്കേണ്ടതാണ് ഇമാം മാലിക്കിന്റെ അഭിപ്രായം. നമ്മൾ നേരത്തെ പറഞ്ഞ ഭൂരിപക്ഷം ഉലമാക്കളിൽ ആരൊക്കെ ഉണ്ട്? അബൂ ഹനീഫയുണ്ട്, ഷാഫിഇയുണ്ട്, അഹ്മദുണ്ട്. അപ്പോൾ അതിന് പിന്നെ ബാക്കിയുള്ള ആരാണ്? പ്രഗത്ഭമായ മദ്ഹബുകളിൽ ഇമാം മാലിക്കാണ്. അപ്പോൾ ഇമാം മാലിക് റഹിമഹുള്ളയുടെ അഭിപ്രായം അനുസരിച്ച് രാത്രി തന്നെ സുന്നത്തായ നോമ്പുകൾക്ക് നിയത്ത് വെക്കേണ്ടതാണ്. അതാണ് ദാവൂദ് അള്ളാഹിരിയുടെ അഭിപ്രായം. ഇതിലേറ്റവും ആശ്ചര്യമായ മറ്റൊരു കാര്യം, ഇമാം ഇബ്നു ഹസ്മ് റഹിമഹുള്ള സ്വഹാബികളിൽ നിന്ന് അവർ പകൽ സമയത്ത് നിയത്ത് വെച്ചാൽ മതിയാകും എന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മുഹല്ലയിൽ. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? രാത്രി തന്നെ നിയത്ത് വെക്കണം. അദ്ദേഹത്തിന്റെ അഭിപ്രായം രാത്രി തന്നെ നിയത്ത് വെക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഷാഫിഇ മദ്ഹബിലെ പ്രഗത്ഭനായ ഇമാം മുസനി റഹിമഹുള്ളയുടെ അഭിപ്രായം അതാണ്. അതുപോലെ തന്നെ സമീപകാലം ജീവിച്ച പണ്ഡിതന്മാരിൽ ഇമാം സനാനി, അതുപോലെ തന്നെ ഷൗഖാനി, അവരുടെയൊക്കെ അഭിപ്രായം എന്താണ്? രാത്രിയിൽ തന്നെ നിയത്ത് വെക്കേണ്ടതാണ്. അവർ തെളിവായി ഉദ്ധരിക്കുന്നത് എന്താണ്? എന്താണ് അവരുടെ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ നേരത്തെ ഇന്നലെ വായിച്ച ഹദീസ്, മല്ലം യുബയ്യത്തു സിയാമ ഫലാ സിയാമ ല, രാത്രി തന്നെ ആരെങ്കിലും ഫജറിന് മുമ്പ് നിയത്ത് വെക്കുന്നില്ല എങ്കിൽ അവന്റെ നോമ്പില്ല. അപ്പോൾ അവർ പറഞ്ഞു, അത് സുന്നത്തിലും അങ്ങനെ തന്നെയാണ്, ഫർളിലും അങ്ങനെ തന്നെയാണ്. സമീപകാലം ജീവിച്ചവരിൽ ഷെയ്ഖ് മുഖ്ബിൽ അൽവാദിഇ റഹിമഹുള്ള ആ ഒരു അഭിപ്രായം തെരഞ്ഞെടുത്തവരാണ്. ഷെയ്ഖ് മുഖ്ബിൽ അൽവാദിഇ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? സുന്നത്ത് നോമ്പുകളിൽ രാത്രി തന്നെ നിയത്ത് വെക്കേണ്ടതാണ്. തയ്യിബ്. ഇപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിന് ഇവരെന്താണ് മറുപടി പറയുക? കാരണം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിലുള്ളത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരും, എന്നിട്ട് അവരോട് ചോദിക്കും, നിങ്ങളുടെ അരികിൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് പറയും? അവിടുന്ന് പറയും, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയും. അപ്പോൾ അവരുടെ മറുപടി എന്താണ്? ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത് ഒരിക്കലും അവരുടെ സ്വയിഷ്ടപ്രകാരം പറയുന്നതല്ല, മറിച്ച് അതിനവർക്ക് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാകും. അവർ തെളിവായി പറയുന്നത്, ഇമാം അഹ്മദ് റഹിമഹുള്ള ഉദ്ധരിക്കുന്ന, അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അവർ പറയുന്നു, കാന യതീഹ വഹുവ സ്വായിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അരികിലേക്ക് നോമ്പുകാരനായി വരും. ഫയഖൂലു, ശേഷം ചോദിക്കും, അസ്ബഹ ഇൻദകും ഷൈ, നിങ്ങളുടെ അരികിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കും. ഫതഖൂലു, ആ സമയം ആയിഷ പറയും, ലാ, ഭക്ഷണമില്ല. ഫയഖൂൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്നി സ്വായിം, ഞാൻ നോമ്പുകാരനാണ്. അപ്പോൾ ആ റിവായത്തിൽ എന്തുണ്ട്? പ്രവാചകൻ വരുമ്പോൾ തന്നെ അവിടുന്ന് നോമ്പുകാരനായാണ് വന്നത് എന്ന് ആ റിവായത്തുകളിലുണ്ട്. പക്ഷെ അല്ലാഹു അലം, ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് അവിടെ നോമ്പുകാരനായാണ് വരിക എന്ന് പറയുന്ന വാക്ക് ളഈഫാണ്. നോമ്പുകാരനായാണ് വരിക എന്ന് പറയുന്ന വാക്ക് ളഈഫാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായ അഭിപ്രായം എന്താണ്? രാവിലെ നിയത്ത് വെച്ചാൽ മതിയാകുന്നതാണ്. സുന്നത്ത് നോമ്പുകളിൽ രാവിലെ നിയത്ത് വെച്ചാൽ മതിയാകുന്നതാണ്. രാത്രി തന്നെ നിയത്ത് വെക്കേണ്ടതില്ല. രാത്രി തന്നെ നിയത്ത് വെക്കേണ്ടതില്ല. ഇപ്പോൾ ഒന്നാമത്തെ മസല ഹദീസിൽ മനസ്സിലായില്ലേ, രാവിലെ നിയത്ത് വെച്ചാൽ മതി. രണ്ടാമത്തെ മസല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അരികിലേക്ക് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിട്ടാണ് വന്നത് ഹദീസിലുള്ളത് പോലെ. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കണ്ടപ്പോൾ നോമ്പ് കുറിച്ചു. രണ്ട് മസലകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട മസല, രണ്ടാമത്തെ മസല എന്താണ്? നോമ്പ് മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട മസലയാണ്. ഈ ഹദീസിൽ നമുക്ക് വ്യക്തമായ തെളിവുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ അദ്ദേഹത്തിന് നോമ്പ് മുറിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. അദ്ദേഹത്തിന് മുറിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ഒരു കാരണവും അദ്ദേഹത്തിന് നോമ്പ് മുറിക്കാമോ? നോമ്പ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കാം എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. പക്ഷെ ഏറ്റവും നല്ലത് എന്താണ്? നോമ്പ് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ എന്തെങ്കിലും ഒരു കാരണം ഉണ്ട്, മസ്ലാഹത്ത് ഉണ്ട്. ഉദാഹരണത്തിന് വീട്ടിലേക്ക് അതിഥികൾ വന്നു, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരൻ ഒരു വലീമയിലോ മറ്റ് ആവശ്യങ്ങൾക്കോ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. ആ മുസ്ലിം സഹോദരന്റെ മനസ്സ് പൂർണ്ണമായി തൃപ്തിപ്പെടുന്നത് ഈ വിളിക്കപ്പെട്ട വ്യക്തി അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചാലാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അവിടെ ചെന്ന് എന്ത് ചെയ്യാം? നോമ്പ് മുറിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. നോമ്പ് മുറിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, അസ്സായിമുൽ മുതതവ്വിഉ അമീറു നഫ്സിഹി. സുന്നത്ത് നോമ്പെടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നഫ്സിന്റെ അമീർ അവൻ തന്നെയാണ്. അമീർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടവൻ അവൻ തന്നെയാണ്. ഇൻ ഷാ അസ്വാം, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? അവന്റെ നോമ്പ് പൂർത്തീകരിക്കാം. വ ഇൻ ഷാ അഫ്ത്വർ, അവൻ ഉദ്ദേശിക്കുന്ന സമയം അവൻ എന്ത് ചെയ്യാം? നോമ്പ് മുറിക്കുകയും ചെയ്യാമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസായി ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം നസഈ അദ്ദേഹത്തിന്റെ അസ്സുനനുൽ കുബ്രയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം നസഈ അദ്ദേഹത്തിന്റെ അസ്സുനനുൽ കുബ്രയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ ബാറക്കല്ലാഹു ഫീക്കും, ഇമാം നസഈ റഹിമഹുല്ലാ ആ ഹദീസ് ഉദ്ധരിച്ച ശേഷം പറഞ്ഞതായി കാണാം, ഹാദൽ ഹദീസ് മുൽതരിബ്, ഈ ഹദീസ് മുൽത്തരിബാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ളഈഫിന്റെ ഒരു ഭാഗത്തിൽപ്പെട്ടതാണ് ഹദീസ് മുൽത്തരിബാണ് എന്നുള്ളത്. പക്ഷേ അതുപോലെ തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ലയും ആ ഹദീസ് ദുർബലമാക്കിയിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലയും ആ ഹദീസ് ദുർബലമാക്കിയിട്ടുണ്ട്. ഇമാം ഉഖൈലി അദ്ദേഹത്തിന്റെ അള്ളുഅഫായിലും, അതുപോലെ തന്നെ ഇമാം ഉഖൈലി അദ്ദേഹത്തിന്റെ അള്ളുഅഫായിൽ ആ ഒരു കാര്യം സൂചിപ്പിക്കുന്നതായി കാണാം. അഥവാ ഇമാം ബുഖാരി റഹിമഹുല്ലയും ഹദീസ് ളഈഫ് ആക്കിയിട്ടുണ്ട് എന്നതിലേക്കുള്ള സൂചന നൽകുന്നതായി കാണാം. എന്നാൽ സമീപകാലം ജീവിച്ച ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് കുറച്ചു മുമ്പ് ജീവിച്ച, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഇമാം ഇറാഖി റഹിമഹുല്ലയും ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദീസ് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ഹദീസിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞ തെളിവ് എന്താണ്? സുന്നത്ത് നോമ്പെടുത്തവനെ സംബന്ധിച്ചിടത്തോളം കാരണങ്ങളില്ല എങ്കിലും അവൻ എന്ത് ചെയ്യാം? നോമ്പ് മുറിക്കൽ അനുവദനീയമാണ്, പക്ഷേ നോമ്പ് പൂർത്തീകരിക്കലാണ് ഏറ്റവും ഉത്തമം. നോമ്പ് മുറിക്കാം എന്നതിന് പറഞ്ഞിരിക്കുന്ന ഒരു തെളിവ് ഉമ്മുഹാനിന്റെ ഹദീസാണ്. അതിലുള്ള അഭിപ്രായ വ്യത്യാസം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തൊരു ഹദീസ് ആ വിഷയത്തിൽ അബു ജുഹൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അബു ജുഹൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്, ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസാണ്. നമ്മളെല്ലാവരും കേട്ടതായിരിക്കും, റസൂൽ റളിയല്ലാഹു അൻഹുവിനും അബു ദർദ റളിയല്ലാഹു അൻഹുവിനിടയിലും സാഹോദര്യം പറഞ്ഞു നിശ്ചയിച്ചു. അവർ ഹിജറ ചെയ്തു വന്ന ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളായ സഹാബികളെയും അൻസാരികളായ സഹാബികളെയും പരസ്പരം അവർക്കിടയിൽ സാഹോദര്യം ഉണ്ടാക്കിയ സംഭവം നമുക്കറിയാം. അതിൽ അബു ദർദ റളിയല്ലാഹു അൻഹുവിനും സൽമാൻ അൽ ഫാരിസിക്കും അവർ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹോദര്യം ഉണ്ടാക്കി. അങ്ങനെ ഒരു ദിവസം സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഉമ്മു ദർദ അഥവാ അബു ദർദന്റെ ഭാര്യ സാധാരണ വീട്ടിലിടുന്ന വസ്ത്രങ്ങൾ തീരെ ഭംഗിയിൽ ഇല്ലാത്ത സാധാ വസ്ത്രം, ഹദീസിൽ വന്നതുപോലെ ഫറാ ഉമ്മു ദർദ മുതബദ്ദില, സാധാരണ പണിയൊക്കെ എടുക്കുമ്പോൾ ഇടുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവരെ കണ്ടു. ഫഖാല ലഹ, സൽമാൻ അവരോട് ചോദിച്ചു, മാ ശഅനുക, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നത്? അപ്പോൾ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അഖൂക അബു ദർദ ലൈസ ലഹു ഹാജത്തുൻ ഫി ദുനിയ, അബു ദർദയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദുനിയാവിൽ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അബു ദർദ റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വന്നു. അങ്ങനെ അവർക്ക് വേണ്ടി അവിടെ ഭക്ഷണം പാകം ചെയ്യപ്പെട്ടു. ഫഖാല, സൽമാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കുൽ, ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു. ഖാല അബു ദർദ പറഞ്ഞു, ഫഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ്. സൽമാൻ അൽ ഫാരിസി പറഞ്ഞു, മാ അന ബിആകിലിൻ ഹത്താ തഅകുൽ, താങ്കൾ കഴിക്കുന്നത് വരെ എന്തെയ്യില്ല, ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. ഖാല ഫഅകൽ, അത് പറഞ്ഞപ്പോൾ മഹാനായ അബു ദർദ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഹദീസ് കുറച്ച് ദീർഘമുള്ള ഹദീസാണ്. അതിന്റെ അവസാനത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ ശേഷം അവസാനത്തിൽ കാണാം, രാവിലെ ആയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വിഷയമെത്തി. ഇങ്ങനെ നോമ്പുകാരനായ സൽമാന്റെ അബുദർദാഇന്റെ നോമ്പ് സൽമാൻ മുറിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖ സൽമാൻ, സദഖ സൽമാൻ, സൽമാൻ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകുകയും ചെയ്തു. അപ്പോൾ അവിടെ മഹാനായ അബുദർദാ റളിയല്ലാഹു അൻഹു ഒരു അതിഥി വന്നതിന്റെ പേരിൽ എന്ത് ചെയ്തു? നോമ്പ് മുറിച്ചു. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നു, സുന്നത്ത് നോമ്പാണെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും മസ്ലഹത്തുകൾ ഉണ്ട് എങ്കിൽ മുറിക്കൽ അനുവദനീയമാണ്, ഇനി കാരണങ്ങളില്ല എങ്കിലും മുറിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. തയ്യം, ഇനി ഒരു വ്യക്തി അങ്ങനെ നോമ്പ് മുറിച്ചു എന്ന് സങ്കല്പിക്കുക, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് ഖളാ വീട്ടേണ്ടതുണ്ടോ? സുന്നത്ത് നോമ്പുകൾ മുറിച്ചാൽ ഖളാ വീട്ടേണ്ടതുണ്ടോ? വീട്ടേണ്ടതില്ല എന്നാണ് ഇമാം അഹ്മദിന്റെയും ഇമാം ഷാഫിഈയുടെയും അഭിപ്രായം. ഇമാം അഹ്മദിന്റെയും ഇമാം ഷാഫിഈയുടെയും അഭിപ്രായം, സുന്നത്ത് നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല, മുറിച്ചു കഴിഞ്ഞാൽ ഖളാ വീട്ടേണ്ടതില്ല. ഇനി ഈ നോമ്പ് മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് അബു ഹനീഫ റഹിമഹുള്ളയുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറയുന്നു, നോമ്പ് ആരംഭിച്ചാൽ അത് പൂർത്തീകരിക്കൽ നിർബന്ധമാണ്. നോമ്പ് ആരംഭിച്ചാൽ, സുന്നത്ത് നോമ്പാണെങ്കിലും അത് ആരംഭിച്ചാൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് അനുവദനീയമാണ്, കാരണമില്ലാതെ ആ നോമ്പ് മുറിക്കാനും പാടില്ല. അതാണ് ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായം, അതുപോലെ തന്നെ ഇബ്രാഹിം അന്നഹഈ റഹിമഹുള്ളയുടെ അഭിപ്രായം. ഇനി ആരെങ്കിലും കാരണമില്ലാതെയാണ് ആ നോമ്പ് മുറിക്കുന്നത് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം? ഖളാ വീട്ടണം. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഖളാ വീട്ടണം എന്നുള്ളതാണ് ഇമാം അബൂ ഹനീഫയുടെയും ഇബ്രാഹിം അന്നഹഈയുടെയും അഭിപ്രായം. ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇവർ ഖളാ വീട്ടണം എന്ന് പറയുന്നു, ഖളാ വീട്ടണം എന്ന് അബൂ ഹനീഫ റഹിമഹുള്ളയുടെ അഭിപ്രായം. എന്താണ് അവരുടെ തെളിവ്? ഈ ഒരു വിഷയം സഹോദരങ്ങളെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ നാട്ടിൽ പല ആളുകളും മദ്ഹബിന്റെ ഉലമാക്കളെയൊക്കെ അങ്ങേയറ്റം തള്ളി പറയുന്നതായി നമ്മൾ കേൾക്കാറുണ്ട്. മദ്ഹബിന്റെ ഉലമാക്കൾ ഒരിക്കലും അവരുടെ ഇഷ്ടപ്രകാരം മസായിലുകൾ സംസാരിക്കുന്നവരല്ല, മറിച്ച് അവർ സംസാരിക്കുന്നതിന് അവർക്ക് വ്യക്തമായ രേഖകളുണ്ട്. അതല്ലാത്ത വിഷയങ്ങൾ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് അവർ സംസാരിച്ച്, പ്രത്യേകിച്ച് അവരുടെ ഇജ്തിഹാദ് അനുസരിച്ച് സംസാരിച്ച വിഷയങ്ങൾ. അതല്ലാതെ അധിക വിഷയങ്ങളും നസ്സുകളും മറ്റുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ സംസാരിക്കാറുള്ളത്. അവരുടെ തെളിവ് എന്താണ്? അവർ പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് ഇമാം തിർമിദിയും ഇമാം നസഈ അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിലും ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് ആ ഹദീസിലുള്ളത്? അസ്ബഹ്തു അന വ ഹഫ്സതു സ്വായിമതൈൻ, നാനും ഹഫ്സയും ഒരു ദിവസം നോമ്പുകാരായിരുന്നു. ഫഉഹ്ദിയ ലനാ ത്വആം, അങ്ങനെ നമുക്കൊരു ഭക്ഷണം ഹദിയ നൽകപ്പെട്ടു. വത്വആമു മഹ്റൂസുൻ അലൈ, ആളുകൾ പൊതുവെ ആഗ്രഹിക്കുന്ന ഭക്ഷണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, മോഹിക്കുന്ന ഭക്ഷണമാണ് നമുക്ക് നൽകപ്പെട്ടത്. ഫഅകൽനാ മിൻ, അങ്ങനെ ആ ഭക്ഷണത്തിൽ നിന്ന് നാം കഴിക്കുകയും ചെയ്തു. അവർ നോമ്പുകാരനായിരുന്നു, പക്ഷേ നല്ല ഭക്ഷണം ലഭിച്ചപ്പോൾ അവർ എന്ത് ചെയ്തു? അത് കഴിച്ചു. ഫദഖല അലൈന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അരികിലേക്ക് വന്നു. ഈ സമയം ഹഫ്സ റളിയല്ലാഹു അൻഹ അവരോട് പറഞ്ഞു, പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അസ്ബഹ്ന സ്വായിമതൈൻ, നമ്മൾ രണ്ടുപേരും നോമ്പുകാരായിരുന്നു. ഫഉഹ്ദിയ ലനാ ത്വആമുൻ ഫഅകൽനാ മിൻ, അങ്ങനെ നമുക്ക് ഭക്ഷണം ലഭിച്ചപ്പോൾ അതിൽ നിന്ന് നാം ഭക്ഷണം കഴിച്ചു. ഫതബസ്സമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാൽ സൂമാ യൗമൻ മകാനഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, അതിന് പകരമായി മറ്റൊരു ദിവസം നോമ്പ് അനുഷ്ഠിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഹദീസ് ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഹദീസ് ദുർബലമാണ്, ളഈഫാണ്, ഹദീസ് ദുർബലമാണ്. ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മജ്മൂഇലും ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മആദിലും ഒക്കെ ഹദീസ് ദുർബലമാക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഏറ്റവും ശരിയായ അഭിപ്രായം എന്താണ്? സുന്നത്ത് നോമ്പ് ഒരു വ്യക്തി കാരണത്തോടു കൂടിയാണെങ്കിലും കാരണമില്ല എങ്കിലും മുറിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഖളാ ഇല്ല. എന്നാൽ ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ തഹ്ദീബു മുഖ്തസർ സുനൻ എന്ന കിതാബിൽ സുനൻ അബി ദാവൂദ് അദ്ദേഹം എഴുതിയിരിക്കുന്ന തഅലീഖിൽ അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും, അങ്ങനെ നോമ്പ് മുറിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഖളാ വീട്ടൽ മുസ്തഹബ്ബാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, സുന്നത്ത് നോമ്പ് ആരെങ്കിലും ഒഴിവാക്കുകയാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് ഖളാ വീട്ടൽ, മുറിച്ചു കഴിഞ്ഞാൽ അത് ഖളാ വീട്ടൽ സുന്നത്താണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അഭിപ്രായപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് ആ നോമ്പ് തന്നെ സുന്നത്താണ്, അതുകൊണ്ട് ഖളാ വീട്ടലും സുന്നത്താണ്. എന്നാൽ അബൂഹനീഫയുടെ അഭിപ്രായം എന്താ, ആ നോമ്പ് സുന്നത്താണെങ്കിലും ഖളാ വീട്ടിൽ വാജിബാണ്. പക്ഷെ ഇബ്നുൽ ഖയ്യിം പറയുന്നു അസ്ലി സുന്നത്താണ്, അതുകൊണ്ട് അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളും സുന്നത്താണ് ആവുക എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അഭിപ്രായം. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും, ഇവിടെ വരുന്ന മറ്റൊരു മസ്അലയാണ്, ഒരു വ്യക്തി നോമ്പുകാരനാണ്, അങ്ങനെ നോമ്പിനിടയിൽ അദ്ദേഹത്തിന് തോന്നി ഇന്ന് നോമ്പ് മുറിച്ചാലോ, അദ്ദേഹത്തിന്റെ മനസ്സിലായത് ഉറപ്പാണ് എനിക്ക് നോമ്പ് മുറിക്കാം, അത് ഉറപ്പിച്ചു, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിയോ? അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് നോമ്പ് മുറിയുന്നതാണ്, ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് നോമ്പ് മുറിയുന്നതാണ്, അതാണ് മാലിക്കി മദ്ഹബിന്റെ അഭിപ്രായം, അതുപോലെ തന്നെ ഹംബലി മദ്ഹബിന്റെ അഭിപ്രായം, അതുപോലെ തന്നെ ളാഹിരി മദ്ഹബിന്റെ അഭിപ്രായം, ഷാഫിഈ മദ്ഹബിലെ ഇമാം ബഹവി റഹിമഹുള്ളയുടെയും അഭിപ്രായം അതാണ്. ഒരു വ്യക്തി ഉറച്ച് തീരുമാനിച്ചു നോമ്പ് മുറിക്കാം, അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നോമ്പ് ബാത്തിലാകുന്നതാണ്, അദ്ദേഹത്തിന്റെ നോമ്പ് ബാത്തിലാകുന്നതാണ്. എന്നാൽ ഹനഫി മദ്ഹബിലെ അഭിപ്രായം എന്താണ്? നോമ്പ് ബാത്തിലാവില്ല എന്നവർ പറയുന്നു, നോമ്പ് ബാത്തിലാവില്ല എന്നവർ പറയുന്നു. അവരതിന് തെളിവായി പറയുന്നത് എന്താ? ഹനഫികൾ പറയുന്നത് കേവലം അങ്ങനെ തീരുമാനിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല, മറിച്ച് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നോമ്പ് മുറിയുകയുള്ളൂ എന്നാണ് ഹനഫി മദ്ഹബിന്റെ വീക്ഷണം, ഹനഫി മദ്ഹബിന്റെ വീക്ഷണം. പക്ഷേ അത് ശരിയല്ല. കാരണം എന്താണ്? ശരീഅത്ത് രണ്ട് രൂപത്തിലാണ് മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് മനസ്സിൽ നമ്മുടെ തോന്നലുകൾ, അത് കാരണത്താൽ നമ്മെ അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷിക്കുകയില്ല. ഒരു വ്യക്തിക്ക് തോന്നാണ് നോമ്പ് മുറിച്ചാലോ, അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. പക്ഷേ ഒരു വ്യക്തി മനസ്സിൽ അടിയുറച്ച് തീരുമാനിച്ചു എനിക്ക് ഇന്നത് ചെയ്യണം, ഉദാഹരണത്തിന് ഒരാൾ തീരുമാനിച്ചു എനിക്കൊരു ഹറാമ് ചെയ്യണം, അങ്ങനെ അദ്ദേഹം ആ ഹറാമ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, അദ്ദേഹത്തിന്റെ അരികിൽ ഒന്ന് രണ്ട് ആളുകൾ ഉണ്ടായിരുന്നു, അവർ പോകാൻ അവർക്ക് അദ്ദേഹം കാത്തിരുന്നു, അവർ പോയില്ല, അത് കാരണത്താൽ അദ്ദേഹത്തിന് ആ ഹറാമ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കുന്നതാണ്. കാരണം മനസ്സിന്റെ അടിയുറച്ച തീരുമാനം എന്നുള്ളത് ശരിയാക്ക് പരിഗണിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അടിയുറച്ച് ഒരു വ്യക്തി എന്തായാലും നോമ്പ് മുറിക്കണം എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവൻ ഭക്ഷണം കഴിച്ചില്ല എങ്കിലും അവന്റെ നോമ്പ് മുറിയും എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാലിക്കി മദ്ഹബിൽ പ്രസിദ്ധമായ അഭിപ്രായം അതാണ്, ഹംബലി മദ്ഹബ് അതുപോലെ തന്നെ ളാഹിരി മദ്ഹബ്, ഇമാം ബഗ്‌വി റഹിമഹുള്ള സമീപകാലം ജീവിച്ച ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസർ അസ്സഈദി, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുള്ള തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പറയുന്ന അഭിപ്രായം അതാണ്, ഒരു വ്യക്തി ഉറച്ചു തീരുമാനമെടുത്താൽ അവന്റെ നോമ്പ് ബാത്തിലാകുന്നതാണ്. അതിന് തെളിവായ മറ്റൊരു സംഭവം എന്താണ്? മനസ്സിൽ അങ്ങനെ ഉറച്ച തീരുമാനമെടുത്താൽ അള്ളാഹു ശിക്ഷിക്കും എന്നുള്ളതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊല്ലുന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. ഈ സമയം സഹാബികൾ ചോദിച്ചു, യാ റസൂൽ അല്ലാ, ഹാദൽ ഖാതിൽ, കൊന്നവന്റെ അവസ്ഥ വ്യക്തമാണ്, കാരണം അവനൊരു കൊലപാതകം ചെയ്തു, ഫമാ ബാലുൽ മഖ്തൂൽ, ഈ കൊല്ലപ്പെട്ടവൻ എന്താ ചെയ്തത്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, അവൻ അവന്റെ സഹോദരനെ കൊല്ലാൻ ഉറച്ച തീരുമാനമെടുത്ത, അതിൽ വളരെയധികം താല്പര്യം പുലർത്തിയ ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ അവനും നരകത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂബക്ര റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതാണ് ആ ഹദീസുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, അതാണ് ആ ഹദീസുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അടുത്ത ഹദീസ് നമുക്ക് ഇൻഷാല്ലാ سمعنا عن سهل بن سعد رضي الله عنهما أن رسول الله صلى الله عليه وسلم قال لا يزال الناس بخير ما عجلوا الفطر متفق عليه وللترمذي من حديث أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال أحب عبادي إلي أعجلهم فطرا أردت حديث سهل بن سعد الساعدي رضي الله عنه إلنا أدرك بردنا حديثا സഹ്ല ബിനു സഅദ് അസ്സഈദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. അദ്ദേഹം ഖസ്റജിയായ വ്യക്തിയാണ്, അൻസാരിയായ, അൻസാരികൾ നമുക്കറിയാം അവർ രണ്ട് ഗോത്രങ്ങളാണ്, ഔസും ഖസ്റജും, അതിൽ ഖസ്റജിയായ സഹാബിയാണ് മഹാനായ സഹ്ല ബിനു സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവും സഹാബിയാണ്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവും സഹാബിയാണ്. അദ്ദേഹത്തിന്റെ കുനിയത്ത് എന്താണ്? അബുൽ അബ്ബാസ്. അദ്ദേഹത്തിന്റെ കുനിയത്ത് അബുൽ അബ്ബാസ് എന്നാണ്. സമീപ അതിനുശേഷം ജീവിച്ച പണ്ഡിതന്മാരിൽ അബുൽ അബ്ബാസ് എന്ന കുഞ്ഞത്തുകൊണ്ട് അറിയപ്പെട്ടതാരാ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ. സഹ്ല ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കുനിയത്ത് അബുൽ അബ്ബാസ് എന്നാണ്. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 88 അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ 88 മദീനയിൽ വെച്ച് അവസാനം മരണപ്പെട്ട സഹാബിയാണ് സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു. മദീനയിൽ വെച്ച് അവസാനം മരണപ്പെട്ട സഹാബിയാണ് സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു. അവസാനം മരണപ്പെട്ട മൊത്തത്തിൽ അവസാനം മരണപ്പെട്ട സഹാബി ആരാണ്? ഇവിടെ നമ്മൾ പറഞ്ഞതാ എവിടെയാ, മദീനയിൽ വെച്ച് അവസാനം മരിച്ച സഹാബിയാണ് സഹൽ ബിൻ സഅദ്. പ്രവാചകന്റെ സഹാബിമാരിൽ എല്ലാം മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ അവസാനം മരിച്ച സഹാബി ആരാ? അബു തുഫൈൽ ആമിർ ഇബ്നു വാസിലത്ത് അല്ലൈസി റളിയല്ലാഹു അൻഹു. അബു തുഫൈൽ ആമിർ ഇബ്നു വാസിലത്ത് അല്ലൈസി റളിയല്ലാഹു അൻഹു ആണ് സഹാബികളിൽ അവസാനമായി മരണപ്പെട്ടത്. അദ്ദേഹം എവിടെയാ മരിക്കുന്നത്? മക്കയിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്, മക്കയിൽ വെച്ചാണ്. അഥവാ അവസാനം മരണപ്പെട്ട സഹാബി അബു തുഫൈൽ അല്ലൈസി റളിയല്ലാഹു അൻഹു. ഹിജറ 110 ഹിജറ 110. ഇവിടെ നമ്മൾ പറഞ്ഞു മദീനയിൽ വെച്ച് അവസാനം മരിക്കുന്നത് ആരാണ്? സഹൽ ബിൻ സഅദ് ആണ്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറയുന്നതായി കാണാം, മദീനയിൽ വെച്ച് അധികം ഹദീസുകൾ റിവായത്ത് ചെയ്ത അവസാനം മരണപ്പെട്ട സഹാബിയാണ് സഹൽ. എന്നാൽ പ്രവാചകനെ കണ്ടു എന്ന സുഹബത്ത് കൊണ്ട് അവസാനം മരണപ്പെട്ടത് മഹ്മൂദ് ബിൻ റബി ആണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മഹ്മൂദ് ബിൻ റബി ആണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ 99 അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ 99. സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലു അൽഫിത്ർ. നോമ്പ് മുറിക്കുന്ന വിഷയത്തിൽ ധൃതി കാണിക്കുന്ന കാലത്തോളം ജനങ്ങൾ ഖൈറിലായിരിക്കും. നോമ്പ് മുറിക്കുന്ന കാര്യത്തിൽ ധൃതി കാണിക്കുന്ന കാലത്തോളം ജനങ്ങൾ ഖൈറിലായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാണ്. ശേഷം പറഞ്ഞു, വലി തിർമിദി, ഇമാം തിർമിദി ഉദ്ധരിച്ചതിൽ കാണാം, من حديث ابي هريره رضي الله عنه عن النبي صلى الله عليه وسلم ابو هريره رضي الله عنه ان ذكرنا حديث قال الله عز وجل الله برني ان പറഞ്ഞാൽ قدسي يا حديث رباني يا حديث احب عبادي الي اعجلهم فطرا എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ അടിമ എന്ന് പറയുന്നത് പെട്ടെന്ന് നോമ്പ് മുറിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിക്കുന്നതിൽ സമയമായാൽ ധൃതി കാണിക്കുന്നവരാണ്. ഈ ഇമാം തിർമിദി റഹിമഹുള്ള ഉദ്ധരിച്ച ഹദീസ് ബറകല്ലാഹു ഫീകും ബാക്കിയുള്ള സുനനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ സുനൻ നസായിലോ അബൂ ദാവൂദിലോ ഇബ്നു മാജയിലൊന്നും ആ ഹദീസ് വന്നിട്ടില്ല. ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ആ ഹദീസ് അതിന്റെ സനദ് ദുർബലമാണ്. ഇമാം തിർമിദി ഇവിടെ ഉദ്ധരിച്ച ഈ ഹദീസിന്റെ സനദ് ദുർബലമാണ്. കാരണം അതിന്റെ സനദിലുള്ള ഖുറത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന റാവി ളഈഫാണ്. അതിന്റെ സനദിലുള്ള ഖുറത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന റാവി ഇമാം ഔസാഇയുടെ ഷെയ്ഖായ അദ്ദേഹം ളഈഫാണ്. ഇമാം അഹ്മദ് പറഞ്ഞു, മുൻകറുൽ ഹദീസ്, മുൻകറുൽ ഹദീസ്, ഹദീസ് മനസ്സിലാകാൻ പറഞ്ഞാൽ അങ്ങേയറ്റം ദുർബലമാണ്. വഖാല ഇബ്നു മഈൻ, ഇമാം ഇബ്നു മഈൻ, യഹ്യ ഇബ്നു മഈൻ പറഞ്ഞു വളരെയധികം ദുർബലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് ഹദീസ് ഉണ്ട്. ഒന്നാമത്തെ ഹദീസ് സഹൽ ബിനു സഅദിന്റെ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചത് സഹീഹാണ്. രണ്ടാമത്തെ ഹദീസ് അബു ഹുറൈറയുടെ, ആ ഹദീസ് ദുർബലമാണ്, ആ ഹദീസ് ദുർബലമാണ്. ആ ഹദീസിനുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇൻഷാ അള്ളാ അതുകൂടി പറഞ്ഞു നിർത്താം. ഒന്നാമത്തേത്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കുന്നതിൽ ധൃതി കാണിക്കുക എന്നുള്ളത് ശരിയാഴ്ച പ്രോത്സാഹിപ്പിച്ചതാണ്. നോമ്പ് മുറിക്കുന്നതിൽ ധൃതി കാണിക്കുക എന്നുള്ളത് ശരിയാഴ്ച പ്രോത്സാഹിപ്പിച്ചതാണ്. എപ്പോഴാണ് മുറിക്കേണ്ടത്? മഗ്രിബിന്റെ സമയമായാൽ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കുക എന്നുള്ളത് ശരിയാഴ്ച പഠിപ്പിച്ചതാണ്. ഇമാം അബു ദാവൂദ് റഹിമഹുല്ലാ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതിയിൽ നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞതിന്റെ ഒരു ഹിക്മത്ത് ആ ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ദീനു ളാഹിറൻ മാ അജ്ജല അന്നാസുൽ ഫിത്ർ. നിങ്ങൾ നോമ്പ് മുറിക്കുന്ന വിഷയത്തിൽ ധൃതി കാണിക്കുന്ന കാലത്തോളം ഈ ദീൻ ഖൈറിലായിരിക്കും, ഈ ദീൻ ളാഹിറായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ പറയാ, വ്യക്തമായിരിക്കും, ഈ ദീൻ വ്യക്തമായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശേഷം പറഞ്ഞു, ലിഅന്നൽ യഹൂദ വൻ നസാറ യുഅഖിറൂൻ, ജൂദ നസാറാക്കൾ അതിൽ വൈകുന്നവരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ വൈകുന്നവരാണ്, ധൃതി കാണിക്കാത്തവരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഹദീസ് സഹീഹാണ് എന്ന് ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽജാമിഉ സ്വഹീഹിൽ വിധി നൽകിയതായി കാണാം. അദ്ദേഹത്തിന്റെ അൽജാമിഉ സ്വഹീഹിൽ വിധി നൽകിയതായി കാണാം. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കുന്നതിൽ അവൻ ധൃതി കാണിക്കണം, സമയമായാൽ നോമ്പ് മുറിക്കുന്നതിൽ അവൻ ധൃതി കാണിക്കണം. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ പറയുന്നു, വത്തഅജീലു ഇന്നമാ യകൂനു ബഅദൽ ഇസ്തിഖാനി ബിഗുറൂബി ശംസ്, സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കണം ഈ ധൃതി കാണിക്കുന്നത്. അതല്ലാതെ സൂര്യൻ അസ്തമിക്കാതെ ധൃതി കാണിക്കാൻ പാടില്ല, സൂര്യൻ അസ്തമിക്കാതെ ധൃതി കാണിക്കാൻ പാടില്ല എന്ന് ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ പറയുന്നു. ശേഷം അദ്ദേഹം പറയുന്നു, വലാ യജൂസു ലി അഹദിൻ അൻ യുഫ്തിറ വഹുവ ശാക്ക് ഹൽ ഗറബത്തി ശംസ് അം ലാ, സൂര്യൻ അസ്തമിച്ചോ ഇല്ലയോ എന്ന സംശയം നിലനിൽക്കെയും നോമ്പ് മുറിക്കാൻ പാടില്ല. സൂര്യൻ അസ്തമിച്ചോ ഇല്ലയോ എന്ന സംശയം നിലനിൽക്കവേ നോമ്പ് മുറിക്കാൻ പാടില്ല, മറിച്ച് അത് ഉറപ്പായാൽ മാത്രമേ മുറിക്കാവൂ എന്ന് ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ പറയുന്നു. ശേഷം അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അത് വാസ്തവത്തിൽ നിങ്ങളോട് പറയണോ വേണ്ട എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു, പക്ഷേ അത് ഞാൻ പറഞ്ഞ് ഇൻഷാല്ലാ വിശദീകരിച്ചു തരാം, കാരണം പല മസായിലുകളിലും നമുക്ക് ആവശ്യമായി വരുന്നതാണ്. അദ്ദേഹം പറയുന്നു, ലി അന്നൽ ഫർള, കാരണം ഫർള്ളായ ഒരു വിഷയം, ഇദാ ലസിമ ബിയഖീൻ, ഉറപ്പോടുകൂടി സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, ലം യഖ്റുജ അൻഹു ഇല്ലാ ബിയഖീൻ, ഉറപ്പോടുകൂടിയല്ലാതെ അതിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇദ്ദേഹം നോമ്പ് ആരംഭിച്ചത് എന്തുകൊണ്ടാണ്? ഫജറിൽ, ഫജറിന്റെ സമയമായപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? നോമ്പ് ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നോമ്പ് മുറിക്കാൻ അങ്ങനെ ഒരു ഉറപ്പുള്ള വസ്തു വേണം. എന്താണ് ഉറപ്പുള്ളത്? സമയം കഴിഞ്ഞു, സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പ് വേണം. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം മനസ്സിലാകാൻ. ഒരു വ്യക്തി വുളു ചെയ്തു എന്ന് സങ്കല്പിക്കുക, ഒരു വ്യക്തി വുളു ചെയ്തു, നമ്മുടെ ജീവിതത്തിൽ പൊതുവെ പലർക്കും ആവശ്യമായിട്ട് വരുന്നതാണ്. ഒരു വ്യക്തി വുളു ചെയ്തു, അങ്ങനെ ആ വ്യക്തി കുറച്ച് കഴിഞ്ഞപ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് ളുഹ്ർ നിസ്കാരത്തിന് വുളു ചെയ്തു, അതിനുശേഷം അദ്ദേഹം പല ജോലികളിലായിരുന്നു, അസറിന്റെ ബാങ്ക് കൊടുത്തു. ഈ സമയം അദ്ദേഹത്തിനൊരു സംശയം, എന്റെ വുളു നഷ്ടപ്പെട്ടിട്ടുണ്ടോ നഷ്ടപ്പെട്ടിട്ടില്ലേ? അദ്ദേഹത്തിന് വുളു നഷ്ടപ്പെട്ടതായിട്ട് ഓർമ്മയില്ല, പക്ഷേ ളുഹറിന്റെ സമയം വുളു എടുത്തു എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയാണ് എങ്കിൽ അവിടെ പണ്ഡിതന്മാർ പറയുക എന്താണ്? അവന്റെ വുളു അവിടെ സംഭവിച്ചിരിക്കുന്നത് ഉറപ്പാണ്, ഒരു സംശയവുമില്ല. ഇവിടെ സംശയം എന്താണ്? അവന്റെ വുളു നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ സംശയം പരിഗണിക്കപ്പെടുകയില്ല, ആ ഉറപ്പാണ് അവിടെ പരിഗണിക്കപ്പെടുക. അവിടെ അദ്ദേഹത്തിന്റെ വുളു ഉറപ്പോടുകൂടി, അദ്ദേഹത്തിന് സ്ഥിരപ്പെട്ടിരിക്കുന്ന വുളു നഷ്ടപ്പെടണമെങ്കിൽ ഉറപ്പോടുകൂടി അദ്ദേഹത്തിന്റെ വുളു നഷ്ടപ്പെട്ടു എന്നറിയണം. മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പൊ ഒരു വ്യക്തിക്ക് ഒരു വിഷയം, ഇപ്പൊ വുളു ആണെങ്കിലും അങ്ങനെയുള്ള ഏത് വിഷയവും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വ്യക്തി നിസ്കരിക്കുകയാണ്, നിസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉറപ്പാണ് ഞാൻ മൂന്ന് റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ, പക്ഷെ ഒരു ചെറിയ സംശയമുണ്ട്, മൂന്നാണോ നാലാണോ? ഏകദേശം ഉറപ്പുണ്ട് അദ്ദേഹത്തിന് എന്താണ്, മൂന്ന് റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടത്? ആ ഉറപ്പാണ് അദ്ദേഹം സ്വീകരിക്കേണ്ടത്, ആ ഉറപ്പാണ് അദ്ദേഹം സ്വീകരിക്കേണ്ടത്. ഇനി ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ഉറപ്പില്ല, അക്കശക്കയാണ്, അങ്ങനെയാണ് എങ്കിൽ അവിടെ ഏറ്റവും കുറവ് ഏതാണോ അത് സ്വീകരിക്കുക. തയ്യം. അപ്പോൾ ഇവിടെ നാം പറഞ്ഞത്, ബാറക്കല്ലാഹു ഫീക്കും, നോമ്പ് മുറിക്കുക എന്നുള്ളത് സമയമായാൽ ഉടനെ തന്നെ ചെയ്യേണ്ടതാണ്. അതാണ് സഹാബികളുടെ ചര്യ. ഇമാം ബുഖാരി റഹിമഹുല്ല പറയുന്നു, അഫ്തറ അബു സഈദിൻ ഹീന ഗാബ ഖുർസു ശംസ്, സൂര്യന്റെ ആ ഒരു അടയാളം അത് മറന്നയുടൻ അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നോമ്പ് മുറിച്ചതായി ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അംറ് ഇബ്നു മൈമൂൻ അൽ ഔദി റഹിമഹുല്ല പറയുന്നു, കാന അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റഉ അന്നാസ് ഇഫ്താറ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ നോമ്പ് മുറിക്കുന്നതിൽ ധൃതി കാണിക്കുന്നവരായിരുന്നു. ഇമാം അബ്ദുർ റസാഖ് അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിച്ചതാണ്. ഇനി ബാറക്കല്ലാഹു ഫീക്കും സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നോമ്പ് മുറിക്കേണ്ട സമയമാകുന്നതിന് മുമ്പ് നോമ്പ് മുറിക്കുക എന്നുള്ളത് വൻ പാപമാണ്. നോമ്പ് മുറിക്കേണ്ട സമയമാകുന്നതിന് മുമ്പ് നോമ്പ് മുറിക്കുക എന്നുള്ളത് വൻ പാപമാണ്. അബൂ ഉമാമത്തൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ഹാകിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായ ഒരു ഹദീസിൽ പറഞ്ഞു, സുമ്മൻ തുലിഖ ബി, ശേഷം എന്നെ കൂട്ടി പോയി, فاذا انا بقوم معلقين بعراقيبهم, ഞാൻ ഒരു വിഭാഗത്തെ കണ്ടു, അവരുടെ കാൽ പാദത്തിന്റെ പിറകുവശം കെട്ടപ്പെട്ടിരിക്കുകയാണ്. മുഷഖഖത്തുൻ അഷ്ദാഖുഹും, അവരുടെ കവിളുകളൊക്കെ കീറി മുറിക്കപ്പെട്ടിരിക്കുന്നു. തസീലു അഷ്ദാഖുഹും ദമ, അവരുടെ കവിളുകളിൽ നിന്ന് രക്തമൊലിക്കുന്നു. ഖാല ഖുൽതു മൻ ഹൗല, ഞാൻ ചോദിച്ചു ഇവരാരാണ്. قال അവിടുന്ന് പറയപ്പെട്ടു, അല്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞു, അല്ലദീന യുഫ്തിറൂന ഖബ്ല തഹില്ലതി സൗമിഹിം, നോമ്പ് മുറിക്കേണ്ട സമയമാകുന്നതിനു മുമ്പ് നോമ്പ് മുറിക്കുന്നവരാണ് അവർ എന്ന് അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ
തർഗീബ് വത്തർഹീബിൽ ആ ഹദീസ് സ്വീകാര്യമാണെന്ന് വിധി നൽകിയിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങൾ, എത്ര ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാവുക. സമയമായി കഴിഞ്ഞാൽ മാത്രമേ നോമ്പ് മുറിക്കാവൂ. ഇനി മറ്റൊരു മസാല, ഇപ്പൊ ഒരു വ്യക്തി വിമാനത്തിൽ യാത്ര ചെയ്യുകയാണ്, ഒരു വ്യക്തി വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ റമദാനിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ നാട്ടിൽ എന്ന് പറഞ്ഞാൽ മുകളിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ താഴെയുള്ള ആ നാട്ടുകാർക്ക് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു, അവർ നോമ്പ് മുറിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ വിമാനത്തിലുള്ള വ്യക്തി അദ്ദേഹത്തിന് മുമ്പിൽ സൂര്യനെ കാണുന്നുമുണ്ട്. വിമാനത്തിലുള്ള വ്യക്തി അവന്റെ മുമ്പിൽ സൂര്യനെ കാണുന്നുണ്ട്. പക്ഷേ ഉദാഹരണത്തിന് അദ്ദേഹം സഞ്ചരിക്കുന്ന നാട് മദീനയാണെങ്കിൽ മദീനക്കാർ നോമ്പ് മുറിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ത് ചെയ്യണം? നോമ്പ് മുറിക്കാമോ? മുറിക്കാൻ പാടില്ലേ? മുറിക്കാൻ പാടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കാൻ പാടില്ല. അദ്ദേഹം സൂര്യനെ കാണുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കാൻ പാടില്ല. സൂര്യൻ അസ്തമിച്ചാലാണ് നോമ്പ് മുറിക്കാൻ ശരിയായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വായുവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വിമാനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താഴെയുള്ള നാട്ടുകാർ നോമ്പ് മുറിച്ചു എന്ന് കരുതി, അല്ലെങ്കിൽ അവർ മഗ്രിബ് നിസ്കരിച്ചു എന്ന് കരുതി, നമ്മെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കാൻ പാടില്ല. വിമാനത്തിലുള്ളവർ നോമ്പ് മുറിക്കാൻ പാടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഖ്ബല അല്ലൈലു മിൻഹാ ഹുന വഅദ്ബറ അന്നഹാറു മിൻഹാ ഹുന വഗറബത്തിൽ ശംസ് ഫഖദ് അഫ്തറ സ്വായിം. ഒരു വശത്ത് നിന്ന് രാത്രി ആരംഭിക്കുകയും പകൽ പിന്മാറുകയും ചെയ്താലാണ്, സൂര്യൻ അസ്തമിക്കുകയും ചെയ്താലാണ് നോമ്പ് മുറിക്കേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുല്ല പറയുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ പരിഗണിക്കേണ്ടത് അവരുടെ യാത്രയെയാണ്, അതല്ലാതെ താഴെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. മറിച്ച് മുകളിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ സൂര്യനെ കാണുന്നു എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കാൻ പാടില്ല. ഇനി ഇൻഷാല്ലാഹ് അടുത്ത ഹദീസ് അത്താഴവുമായി ബന്ധപ്പെട്ടാണ്. അത് ഇൻഷാല്ലാഹ് നമുക്ക് നാളെ വായിക്കാം. ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. طيب ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സാപ്പിലോ മറ്റോ കോൺടാക്ട് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.